ഓം ശാന്തി. 27/5/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖം ഇപ്പോൾ സ്വർഗത്തിന് നേർക്കാണ്. നിങ്ങൾ നരകത്തിന്റെ തീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബുദ്ധിയോഗം നരകത്തിൽ നിന്ന് വേർപെടുത്തു. ചോദ്യം: ഏറ്റവും ഉയർന്നതും സൂക്ഷ്മവുമായ ലക്ഷ്യം ഏതാണ്? അത് മറികടക്കാൻ ആർക്ക് സാധിക്കും? ഉത്തരം: നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിന് നേർക്ക് മുഖം തിരിക്കുന്നു. മായ നിങ്ങളുടെ മുഖം നരകത്തിന് നേർക്ക് തിരിക്കുന്നു. അനേക കൊടുങ്കാറ്റുകൾ കൊണ്ടുവരുന്നു. ഈ കൊടുങ്കാറ്റുകളെ മറികടക്കുക, ഇതാണ് സൂക്ഷ്മ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ മറികടക്കുന്നതിന് വേണ്ടി നഷ്ടമോഹ ആകണം. നിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും ആധാരത്തിൽ ഇതിനെ മറികടക്കാൻ സാധിക്കും. വികാരികളുടെ ഇടയിൽ കഴിഞ്ഞുകൊണ്ടും നിർവികാരി ഹംസം ആകണം. ഇതാണ് പരിശ്രമം. ഗീതം: നിർബലനുമായി ബലവാന്റെ യുദ്ധം. ഓം ശാന്തി. വിവേകശാലികളായ കുട്ടികൾ അർത്ഥം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ആരുടെ ബുദ്ധിയോഗമാണ് ശാന്തിധാമം സ്വർഗത്തിലേക്കുള്ളത്? അവർക്കാണ് കൊടുങ്കാറ്റ് ഏൽക്കുന്നത്. ബാബ ഇപ്പോൾ നിങ്ങളുടെ മുഖം തിരിക്കുന്നു. അജ്ഞാനകാലത്തും പഴയ വീട്ടിൽ നിന്നും മുഖം മാറ്റി പുതിയ വീടിന്റെ ഓർമ്മയിൽ ഇരിക്കാറുണ്ട്. എപ്പോൾ ഇത് തയ്യാറാകും എന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെയും ചിന്തയിലുണ്ട്. എപ്പോൾ നമ്മുടെ സ്വർഗത്തിന്റെ സ്ഥാപന നടക്കും? ശേഷം നമ്മൾ സുഖധാമത്തിൽ വരും. ഈ ദുഃഖധാമത്തിൽ നിന്ന് എല്ലാവർക്കും പോകണം. മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യർക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. കുട്ടികളെ, ഇപ്പോൾ സ്വർഗവാതിൽ തുറക്കുവാൻ പോകുന്നു. അതിനാൽ നിങ്ങളുടെ ബുദ്ധിയോഗം സ്വർഗത്തിന്റെ വശത്തേക്ക് പോകണം. സ്വർഗത്തിലേക്ക് പോകുന്നവരെ പവിത്രം, നരകത്തിലേക്ക് പോകുന്നവരെ അപവിത്രം എന്ന് പറയുന്നു. കുടുംബത്തിലിരുന്നു കൊണ്ടും ബുദ്ധിയോഗം സ്വർഗത്തിന്റെ വശത്തേക്ക് വരണം. ചിന്തിക്കൂ, അച്ഛന്റെ ബുദ്ധിയോഗം സ്വർഗത്തിന്റെ വശത്ത്, കുട്ടികളുടേത് നരകത്തിന്റെ വശത്ത് എങ്കിൽ രണ്ടുപേർക്കും ഒരു വീട്ടിൽ എങ്ങനെ കഴിയാൻ സാധിക്കും? ഹംസവും കൊക്കും ഒരുമിച്ചിരിക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കൊക്കിന്റെ ബുദ്ധിയോഗം 5 വികാരത്തിന്റെ വശത്തേക്ക്, അവർ നരകത്തിലേക്ക് പോകുന്നവരാണ്. ഹംസം സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയില്ല. ഉയർന്ന ലക്ഷ്യമാണ്. അച്ഛൻ അറിയുന്നു തന്റെ കുട്ടിയുടെ മുഖം നരകത്തിന്റെ വശത്തേക്കാണ്. നരകത്തിലേക്ക് പോകാതെ ഇരിക്കാൻ കഴിയില്ല. പിന്നീട് എന്ത് ചെയ്യും? തീർച്ചയായും വീട്ടിൽ ലഹളയുണ്ടാകും. പറയും, എന്താ ഇതും ജ്ഞാനമാണോ? കുട്ടി വിവാഹം കഴിക്കാതിരിക്കുക. വളരെയധികം പേർ കുടുംബത്തിൽ കഴിയുന്നുണ്ടല്ലോ. കുട്ടികളുടെ മുഖം നരകത്തിന്റെ വശത്ത്, അവർ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറയുന്നു നരകത്തിന്റെ വശത്തേക്ക് ബുദ്ധിയോഗം വെക്കരുത്. എന്നാൽ അച്ഛൻ പറയുന്നത് പോലും അംഗീകരിക്കുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇതിൽ വളരെ നഷ്ടമോഹസ്ഥിതി ആവശ്യമാണ്. ഈ മുഴുവൻ ജ്ഞാനവും ആത്മാവിലുണ്ട്. അച്ഛന്റെ ആത്മാവ് പറയുന്നു ഞാനാണ് ഇവരെ രചിച്ചത്. എന്നാൽ അച്ഛൻ പറയുന്നതും അനുസരിക്കുന്നില്ല. ചിലർ ബ്രാഹ്മണരായി മാറുന്നു. എന്നിട്ടും ബുദ്ധി നരകത്തിന്റെ വശത്തേക്ക് പോകുന്നു. അവർ പൂർണമായും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഇത് ജ്ഞാനസാഗരന്റെ ദർബാറാണ്. ഭക്തിമാർഗത്തിൽ ഇന്ദ്രന്റെ ദർബാർ എന്ന് മഹിമയുണ്ട്. പുഷ്യരാഗമാലാഖ, ഇന്ദ്രനീലമാലാഖ, മാണിക്യമാലാഖ, വളരെയധികം പേരുകൾ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാന ഡാൻസ് ചെയ്യുകയാണല്ലോ. വിഭിന്ന ദേവതമാരുണ്ട്. ഇവിടെയും പവിത്രമായിരിക്കണം. ഒരുപക്ഷെ ഏതെങ്കിലും അപവിത്രമായവരെ കൊണ്ടുവരികയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതിൽ വളരെയധികം പവിത്രത വേണം. ഈ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. അതിനാൽ വൃക്ഷം വളരെ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കില്ല. ബാബ ഏതൊരു ജ്ഞാനമാണോ നൽകുന്നത്, അത് ആരും അറിയുന്നില്ല. പുരാണങ്ങളിലും ഈ ജ്ഞാനമില്ല. അതിനാൽ അല്പം നിശ്ചയമുണ്ടായാലും പിന്നീട് മായയുടെ ഒരു പ്രഹരത്തിലൂടെ വീണുപോകുന്നു. കൊടുങ്കാറ്റാണല്ലോ, ചെറിയ ദീപത്തെ കൊടുങ്കാറ്റ് ചെറിയ ഒരു അടിയിലൂടെ വീഴ്ത്തുന്നു. മറ്റുള്ളവർ വികാരത്തിൽ വീഴുന്നത് കണ്ട് സ്വയവും വീണുപോകുന്നു. ഇത് മനസ്സിലാക്കുന്നതിന് വിശാല ബുദ്ധി ആവശ്യമാണ്. പാടുന്നുമുണ്ട്, അബലകളുടെ മേൽ അത്യാചാരമുണ്ടായി. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, കാമവികാരം മഹാശത്രുവാണ്. ഇതിനോട് നിങ്ങൾക്ക് വെറുപ്പ് വരണം. ഇതിനോടിപ്പോൾ ബാബ വളരെ വെറുപ്പ് പഠിപ്പിക്കുന്നു. മുൻപ് ഈ കാര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ നരകം. ദ്രൗപദിയും നിലവിളിച്ചു. അതും ഇപ്പോഴത്തെ കാര്യമാണ്. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. എന്നിട്ടും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഈ ചക്രത്തിന്റെ ചിത്രം വളരെ നല്ലതാണ്. സ്വർഗത്തിലേക്കുള്ള കവാടം. ഈ ചക്രത്തിന്റെ ചിത്രത്തിലൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ മനസ്സിലാക്കുന്നത് അത്രയും ഏണിപ്പടിയിലൂടെ മനസ്സിലാക്കില്ല. ദിവസം കഴിയും തോറും തിരുത്തലുകൾ ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് പൂർണമായും പുതിയ നിർദ്ദേശം ലഭിക്കുന്നു. എല്ലാ നിർദ്ദേശങ്ങളും ആദ്യം തന്നെ നൽകില്ല. ഇതെങ്ങനെയുള്ള ലോകമാണ്! ഇതിലെത്ര ദുഃഖമാണ്! കുട്ടികളോട് എത്രമാത്രം മോഹത്തിലാണ് ഇരിക്കുന്നത്! കുട്ടി മരിക്കുകയാണെങ്കിൽ പൂർണമായും വിഭ്രാന്തരായി മാറുന്നു. അളവറ്റ ദുഃഖമാണ്. സമ്പന്നനാണ്, അതിനാൽ സുഖമാണ്, അങ്ങനെയല്ല. അനേക പ്രകാരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പാവപ്പെട്ടവർക്ക് സാധാരണ വാർഡിൽ പോകേണ്ടി വരും. സമ്പന്നർക്ക് പ്രത്യേകം മുറി ലഭിക്കുന്നു. എന്നാൽ ദുഃഖം സമ്പന്നർക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെയാണ്. കേവലം അവർക്ക് നല്ല മുറി ലഭിക്കുന്നു, നല്ല രീതിയിൽ പരിചരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്, ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ അനേകം പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വയം തന്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ പഠിക്കുന്നുണ്ടോ അതോ ഇല്ലേ? എത്ര പേരെ പഠിപ്പിക്കുന്നുണ്ട്? പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് പദവി ലഭിക്കും? ദിവസവും രാത്രി തന്റെ ചാർട്ട് നോക്കൂ. ഇന്ന് ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ. ശ്രീമതം പറയുന്നു, ആർക്കും ദുഃഖം കൊടുക്കരുത്, എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. ആരാണോ നമ്മുടെ വംശത്തിലുള്ളത് അവർക്ക് പെട്ടെന്ന് സ്പർശിക്കും. എന്നാൽ അമൃത് നിലനിൽക്കുന്നതിന് സ്വർണപാത്രം ആവശ്യമാണ്. ഏതുപോലെ പറയാറുണ്ടല്ലോ, സിംഹിണിയുടെ പാലിന് സ്വർണപാത്രം വേണം. എന്തുകൊണ്ടെന്നാൽ അതിന്റെ പാൽ വളരെയധികം ശക്തിയുള്ളതാണ്. സിംഹത്തിനും മക്കളോട് വളരെയധികം മോഹമാണ്. ആരെയെങ്കിലും കണ്ടാൽ ഒറ്റയടിക്ക് കുതിച്ചു ചാടും. ചിന്തിക്കും, കുട്ടികളെ ആരും കൊല്ലരുത്. ഇവിടെയും വളരെയധികം പേർക്ക് ഭർത്താവ്, മക്കൾ, എല്ലാവരിലും മോഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്. കൃഷ്ണന്റെ ചിത്രത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഈ യുദ്ധത്തിന് ശേഷം സ്വർഗവാതിൽ തുറക്കുന്നു. അവിടെ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും. ശിക്ഷകളും വളരെ അനുഭവിക്കേണ്ടി വരും. ഏതെല്ലാം പാപകർമ്മം ചെയ്തുവോ ഓരോ ജന്മത്തിന്റെയും സാക്ഷാത്കാരം കാണിക്കും, ശിക്ഷയും അനുഭവിക്കും. പിന്നീട് കാൽകാശിന്റെ പദവി മാത്രമായിരിക്കും ലഭിക്കുക. ഓർമ്മയിൽ ഇരിക്കാത്തതുകൊണ്ട് വികർമ്മവും വിനാശമാകുന്നില്ല. ചില കുട്ടികൾ അവർ മുരളി പോലും മിസ് ചെയ്യുന്നു. വളരെ കുട്ടികൾക്ക് ഇതിന്റെ ചിന്ത പോലും ഇല്ല. ചിന്തിക്കുന്നു, നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണ്? നമ്മൾ അക്കരെ എത്തി. മുരളിയുടെ ചിന്ത പോലും ഇല്ല. ഇങ്ങനെയുള്ള ദേഹാഭിമാനികൾ ധാരാളമുണ്ട്. അവർ തന്റെ നഷ്ടമുണ്ടാക്കുന്നു. ബാബയും അറിയുന്നു. അതിനാൽ ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നു, മുരളി പഠിച്ചിട്ടില്ല അല്ലേ? അതിൽ നല്ല പോയിന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നില്ല. പോയിന്റ്സ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ധാരാളം പേർ സെന്ററിൽ വരുന്നു. അല്പം പോലും ധാരണയില്ല, ജ്ഞാനവുമില്ല. ശ്രീമതത്തിലൂടെ നടന്നില്ലെങ്കിൽ പദവിയും ലഭിക്കില്ല. സത്യമായ ബാബ, സത്യമായ ടീച്ചറെ നിന്ദിക്കുന്നതിലൂടെ ഒരിക്കലും സദ്ഗതി ലഭിക്കില്ല. എന്നാൽ എല്ലാവരും രാജാവാകില്ല, പ്രജയും ഉണ്ടാകുന്നു. സംഖ്യാക്രമത്തിലുള്ള പദവിയല്ലേ? മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. ഏത് ബാബയിലൂടെയാണോ വിശ്വത്തിന്റെ അധികാരം ലഭിക്കുന്നത്, ആ ബാബയെ ഓർമ്മിക്കുന്നില്ല. ഭാഗ്യത്തിലില്ല എങ്കിൽ എന്ത് പദവി ലഭിക്കും? ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ പാപം ഭസ്മമാകും. എങ്കിൽ പുരുഷാർത്ഥവും ചെയ്യണ്ടേ? ബാബ നിങ്ങളോട് നിരാഹാരം കിടക്കൂ എന്നൊന്നും പറയുന്നില്ല. ഇത് ഹഠയോഗമല്ല. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എല്ലാ കർമ്മം ചെയ്യുമ്പോഴും ഏതുപോലെ പ്രിയതമ തന്റെ പ്രിയതമനെ ഓർമ്മിക്കുന്നോ അതുപോലെ നിങ്ങളും ഓർമ്മിക്കൂ. അവരുടേത് നാമരൂപത്തിന്റെ സ്നേഹമാണ്. ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെ വിശ്വത്തിന്റെ അധികാരിയായി ആർക്കും അറിയില്ല. നിങ്ങൾ പറയും, ഇത് ഇന്നലത്തെ കാര്യമാണ്. ഇവർ രാജ്യം ഭരിച്ചിരുന്നു. എന്നാൽ മനുഷ്യർ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. മായ മനുഷ്യനെ പൂർണമായും കല്ലുബുദ്ധിയാക്കി. ഇപ്പോൾ നിങ്ങൾ കല്ലുബുദ്ധിയിൽ നിന്ന് പവിഴബുദ്ധികളാകുന്നു. പവിഴനാഥന്റെ ക്ഷേത്രവും ഉണ്ട്. എന്നാൽ അത് ആരാണ്, ഇത് ഒരാളും അറിയുന്നില്ല. മനുഷ്യർ പൂർണമായും ഘോര അന്ധകാരത്തിലാണ്. ഇപ്പോൾ ബാബ എത്ര നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. പിന്നീടെല്ലാം അവരവരുടെ ബുദ്ധിയിലാണ്. പഠിപ്പിക്കുന്നത് ഒരാളാണ്. എന്നാൽ പഠിക്കുന്നവർ അനേകമുണ്ട്. ഓരോ തെരുവിലും നിങ്ങളുടെ സ്കൂൾ തുറക്കും. സ്വർഗത്തിലേക്കുള്ള വാതിൽ. നമ്മൾ നരകത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. ബാബ മനസ്സിലാക്കി തരുന്നു, എല്ലാവരും പൂജാരിമാരാണ്. പൂജ്യർ സത്യയുഗത്തിലാണ്. കലിയുഗത്തിലുള്ളത് പൂജാരിമാർ. എന്നാൽ മനുഷ്യർ മനസ്സിലാക്കുന്നത് ഭഗവാൻ തന്നെയാണ് പൂജ്യനും പൂജാരിയുമാകുന്നത് എന്നാണ്. താങ്കൾ ഭഗവാനാണ്. താങ്കൾ തന്നെയാണ് ഈ കളികളെല്ലാം കാണുന്നത്. നിങ്ങളും ഭഗവാൻ, ഞാനും ഭഗവാൻ. ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത് രാവണ രാജ്യമാണ്. നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു? കുട്ടികൾക്ക് വളരെ ലഹരിയുണ്ടായിരിക്കണം. ബാബ കേവലം പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പുണ്യാത്മാവാകും. ബാബ കുട്ടികൾക്ക് പുണ്യാത്മാവാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. കുട്ടികളെ, ഇപ്പോൾ ഈ പഴയ ലോകത്തിന്റെ അവസാനമാണ്. ഇപ്പോൾ ബാബ നേരിട്ട് വന്നിരിക്കുന്നു. ഇത് അന്തിമ ദാനമാണ്. പൂർണമായും സമർപ്പണമാകൂ. ബാബ, ഇതെല്ലാം താങ്കളുടേതാണ്. ബാബ നൽകുന്നതിന് വേണ്ടിയാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവർക്ക് നല്ല ഭാവി ഉണ്ടാകണം. മനുഷ്യർ ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അത് നേരിട്ടല്ല. അതിന്റെ ഫലം അടുത്ത ജന്മം ലഭിക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ബാബ നേരിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ റിട്ടേൺ കോടി മടങ്ങ് ലഭിക്കും. സത്യയുഗത്തിൽ ദാനപുണ്യത്തിന്റെ കാര്യമില്ല. ഇവിടെ ആരുടെയെങ്കിലും അടുത്ത് ധനമുണ്ടെങ്കിൽ ബാബ പറയും, നല്ലത്, പോയി സെന്റർ തുറക്കൂ, പ്രദർശിനി ചെയ്യൂ. ഇനി പാവപ്പെട്ടവരാണെങ്കിൽ പറയും, ശരി, തന്റെ വീട്ടിൽ കേവലം സ്വർഗത്തിന്റെ കവാടം എന്ന ബോർഡ് വെക്കൂ. സ്വർഗവും നരകവുമാണല്ലോ. ഇപ്പോൾ നമ്മൾ നരകവാസികളാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. സ്വർഗത്തിലേക്കാണ് പോയതെങ്കിൽ വീണ്ടും അവരെ എന്തിനാണ് നരകത്തിലേക്ക് വിളിക്കുന്നത്? സ്വർഗത്തിലേക്ക് പോയെന്ന് സ്വർഗത്തിൽ ഒരാളും പറയില്ല. അവർ സ്വർഗത്തിൽ തന്നെയാണ്. പുനർജന്മവും സ്വർഗത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ പുനർജന്മവും നരകത്തിലാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. ഭഗവാൻ ഉവാച ബാബയെ മാത്രം ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ ബാബ പതീത പാവനനാണ്. ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ പൂജാരിയിൽ നിന്നും പൂജ്യരാകും. സ്വർഗത്തിലെല്ലാവരും സുഖികളാണ്. എന്നാൽ സംഖ്യാക്രമത്തിലുള്ള പദവിയാണ്. വളരെ ഉയർന്ന ലക്ഷ്യമാണ്. കുമാരിമാർക്ക് വളരെ സേവനത്തിന്റെ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കി കാണിക്കും. കുമാരിമാർ 21 തലമുറ ഉദ്ധരിക്കും. അർത്ഥം 21 ജന്മം ഉദ്ധരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പഴയ ലോകത്തിന്റെ അന്തിമ സമയമാണ്. ബാബ നേരിട്ട് വന്നിരിക്കുന്നു. അതിനാൽ പൂർണമായും സമർപ്പണമാകണം. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഈ യുക്തിയിലൂടെ പുണ്യാത്മാവാകണം. 2. മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. മുരളിയെക്കുറിച്ച് ചിന്തയില്ലാത്തവരാകരുത്. നമ്മൾ പഠിച്ചില്ല എങ്കിൽ എന്താണ്? അങ്ങനെയല്ല, നമ്മൾ അക്കരെത്തി ഇല്ല. ഇത് ദേഹാഭിമാനമാണ്. മുരളി തീർച്ചയായും പഠിക്കണം. വരദാനം: സ്വയത്തെ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡായി ഓരോ കാര്യത്തിലും സഫലമാകുന്ന സ്വപരിവർത്തകരായി ഭവിക്കട്ടെ. ആരാണോ ഏത് സാഹചര്യത്തിലും സ്വയത്തെ പരിവർത്തനം ചെയ്ത് സ്വപരിവർത്തകരാകുന്നത്, അവർ സദാ സഫലമാകും. അതിനാൽ സ്വപരിവർത്തനത്തിലുള്ള ലക്ഷ്യം വയ്ക്കണം. മറ്റുള്ളവർ മാറിയാൽ ഞാനും മാറാം എന്നതല്ല. അവർ മാറിയാലും ഇല്ലെങ്കിലും എനിക്ക് മാറണം. എനിക്ക് ഹേ അർജുനൻ ആകണം. സദാ പരിവർത്തനം ചെയ്യുന്നതിൽ ആദ്യം ഞാൻ. ആരാണോ ഇതിൽ ആദ്യം ഞാൻ എന്ന് പറയുന്നത്, അവരാണ് ഒന്നാമതെത്തുന്നത്. സ്വയത്തെ മോൾഡ് ചെയ്യുന്നവരാണ് റിയൽ ഗോൾഡ് ആകുന്നത്. റിയൽ ഗോൾഡിനാണ് മൂല്യമുള്ളത്. സ്ലോഗൻ: തന്റെ ശ്രേഷ്ഠ ജീവിതത്തിന്റെ പ്രത്യക്ഷ തെളിവിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പവിത്രതയുടെ വ്യക്തിത്വവും ധാരണ ചെയ്യൂ. ബാബയ്ക്ക് സമാനമാകണം, അല്ലെങ്കിൽ ബാബയുടെ സമീപമെത്തണം. എങ്കിൽ അപവിത്രത അഥവാ കാമമാകുന്ന മഹാശത്രു സ്വപ്നത്തിൽ പോലും യുദ്ധം ചെയ്യരുത്. സദാസഹജമായി സ്വതവേ സഹോദരങ്ങളാണ് എന്ന സ്മൃതിയുടെ സ്വരൂപമായിരിക്കണം. ആത്മാവിന്റെ ഗുണസ്വരൂപത്തിന്റെയും ശക്തി സ്വരൂപത്തിന്റെയും യഥാർത്ഥ സ്ഥിതിയിൽ നിന്ന് താഴേക്ക് വരരുത്. ഓം ശാന്തി.